വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ കാണുന്ന പ്രത്യേക നീക്കം അനുസരിച്ച് തന്നെ നമുക്കും മുൻപോട്ട് പോകാം. മനുഷ്യരുടെ ഇടയിൽ ജന്മമെടുപ്പാനും നമ്മോട് തന്നെ തന്നെ ഏകീഭവിപ്പിക്കുവാനുമായി യേശു ഈ ഭൂമിയിലേക്ക് താണിറങ്ങി വന്നു. അവിടെ നിന്ന് നിർദോഷനും പാപരഹിതനുമായിരുന്നു എന്നതൊഴിച്ചാൽ വേറെ ഏതൊരു കുട്ടിയെയും പോലെ വളർന്നു വന്നു. പലരും ചിന്തിക്കുന്നത് പോലെ അവൻ വളർന്നു വരുമ്പോൾ വളരെയേറെ വ്യത്യാസമുള്ള ഒരു കുട്ടിയായിരുന്നു എന്ന് ചിന്തിച്ചാൽ ഒരുപക്ഷെ അതിനോട് അത്രമാത്രം യോജിക്കുവാൻ എനിക്ക് സാധിച്ചെന്ന് വരില്ല. ചിലർ ചിന്തിക്കാറുണ്ട് അവൻ പിറന്നു വീണപ്പോൾ അവൻ്റെ തലയ്ക്ക് ചുറ്റും പ്രകാശമുണ്ടായിരുന്നു എന്ന്. നാം അങ്ങനെയുള്ള പടങ്ങൾ സാധാരണ കാണാറുണ്ടല്ലോ. എന്നാൽ അവൻ ഏതൊരു കുട്ടിയെയും പോലെ തന്നെയായിരുന്നു. അവൻ്റെ സ്നാനത്തിൽ അവൻ നമ്മോട് തന്നെ താതാത്മ്യപ്പെടുത്തി. അവൻ നമ്മുടെ പാപം തൻ്റെ മേലേറ്റു. ഇനിയും ചില വാസ്തവമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കേണ്ടതുള്ളതിനാൽ അവൻ പരീക്ഷിക്കപ്പെടുവാൻ പോവുകയാണ്. ഈ രാജാവ് ഒരു പരീക്ഷ അഭിമുഖീകരിക്കുന്നതിനും അതിന്മേൽ വിജയം നേടുന്നതിനും കഴിവുള്ളവനാണോ? പരീക്ഷ അല്ലെങ്കിൽ പരിശോധന എന്ന വാക്കിന് രണ്ട് വിധമായ അർത്ഥമുണ്ട്. ഞാൻ അതുതന്നെ ആദ്യം പറയട്ടെ. പരീക്ഷ അല്ലെങ്കിൽ പരിശോധന എന്ന വാക്കിന് രണ്ട് വിധമായ അർത്ഥങ്ങളുണ്ട്. ഒന്ന്, ദുഷ്ടതയ്ക്ക് പ്രേരിപ്പിക്കുക, വശീകരിക്കുക അല്ലെങ്കിൽ വഴിതെറ്റിക്കുക. ദുഷ്ടതയ്ക്ക് നമ്മെ തന്നെ വശംവദരാക്കി കൊടുക്കുന്ന എന്തോ ഒന്ന് നമ്മിൽ ഓരോരുത്തരിലുമുണ്ട്. ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമല്ലായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 14:30 നാം വായിക്കുന്നത്, ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നോട് ഒരു കാര്യവുമില്ല. അവനെക്കുറിച്ച് എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, എബ്രായ ലേഖനം 7:26, അവൻ പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ ആയിരുന്നു എന്നത്രേ. അതിനാൽ നമ്മെ വീഴ്ത്തിക്കളയുന്ന പരീക്ഷകളിൽ നിന്നും വിഭിന്നമായിരിക്കണം യേശുവിൻ്റെ പരീക്ഷകൾ. യേശുവിന് അതിനേക്കാളൊക്കെ വലിയ പരീക്ഷകളായിരുന്നു വേണ്ടിയിരുന്നത്. 2, പരിശോധന. യാക്കോബിൻ്റെ ലേഖനം 1:13 ദൈവം മനുഷ്യരെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്ന് കാണുന്നു. എന്നിട്ടും ഉൽപ്പത്തി പുസ്തകം 22:1 നാം വായിക്കുന്നത്, ദൈവം അബ്രഹാമിനെ പരീക്ഷിച്ചു എന്നത്രേ. ഇവിടെ അർത്ഥമാക്കിയത് ദൈവം അബ്രഹാമിൻ്റെ വിശ്വാസത്തെ പരീക്ഷിച്ചു എന്നത്രേ. യേശു ഇവിടെ പരിശോധനയ്ക്ക് വിധേയനാകുവാൻ പോവുകയാണ്. അവൻ പരീക്ഷിക്കപ്പെടുവാൻ പോവുകയാണ്. യേശു അതിൽ വീണു പോകുവാൻ സാധ്യതയുണ്ടായിരുന്നോ? നല്ല ചോദ്യമായിരിക്കുന്നല്ലേ. വളരെ ശക്തമായ ഒരു ഇല്ല എന്നതുകൊണ്ട് ഞാൻ അതിനുത്തരം നൽകട്ടെ. അവൻ ഒരിക്കലും അതിൽ വീണു പോകുമായിരുന്നില്ല. യേശു ആ പരീക്ഷയിൽ വീഴുമായിരുന്നെങ്കിൽ എനിക്കും താങ്കൾക്കും വിശ്വസിക്കുവാൻ കഴിയുന്ന ഒരു രക്ഷകൻ ഉണ്ടാകുമായിരുന്നില്ല. അങ്ങനെ വീഴുന്ന ഒരു വ്യക്തിയെ നമുക്ക് ആവശ്യമില്ലല്ലോ. ഇപ്പോൾ താങ്കൾക്ക് തോന്നുന്ന ഒരു ചോദ്യം, എന്നാൽ അവൻ പരീക്ഷയിൽ വീണു പോകാതിരുന്നത് കൊണ്ട് അവൻ്റെ പരീക്ഷ യഥാർത്ഥവും വസ്തുനിഷ്ഠവുമായിരുന്നു എന്ന് പറയുവാൻ സാധിക്കുമോ? എന്നാൽ സുഹൃത്തെ, താങ്കൾക്കും എനിക്കും ഇതുവരെ ഉണ്ടായിട്ടുള്ള ഏതൊരു പരീക്ഷയെക്കാളും വലിയ പരീക്ഷയാണ് യേശുവിനുണ്ടായ പരീക്ഷയെന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞുകൊള്ളട്ടെ. ക്രിസ്തുവിനുണ്ടായ പരീക്ഷ ഏതെങ്കിലും ലളിതമായ ഒന്നായി നാം ഒരിക്കലും ചിന്തിക്കുവാൻ പാടില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ ഇന്ന് കാറുകളുടെ പ്രളയമാണല്ലോ. അംബാസിഡറിൻ്റെയോ മാരുതിയുടെയോ ഫിയറ്റിൻ്റെയോ അതുപോലെ ഏതെങ്കിലും ഒരു കാറിൻ്റെ ഒരു പുതിയ മോഡൽ ഉണ്ടാക്കിക്കഴിഞ്ഞാൽ അത് വളരെ കർക്കശമായ പരിശോധനകൾക്ക് വിധേയമാക്കും. പുതിയ പ്രതിസന്ധികളെ തരണം ചെയ്യുവാൻ അതെത്രമാത്രം ശക്തമാകുന്നു എന്ന് ശരിക്കും പരിശോധിക്കുമെന്ന് ചുരുക്കം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇറങ്ങുന്ന ഏതൊരു വാഹനത്തിൻ്റെയും പരസ്യത്തിൽ അവർ പ്രത്യേകം പറയും, ഇന്ത്യയിലെ റോഡുകൾക്ക് യോജിച്ച വിധമെന്ന്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ റോഡുകൾ മറ്റ് രാജ്യങ്ങളെ റോഡുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാകുന്നു. ആ വലിയ പ്രശ്നത്തെ അല്ലെങ്കിൽ ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പ്രത്യേകം ക്രമീകരിച്ചിട്ടുള്ളതാകുന്നു എന്ന്. ഒരു വജ്രക്കല്ല് വ്യാജമല്ലെന്ന് കാണിക്കുവാൻ സകല പരിശോധനയും നടത്തും. അതുപോലെ തന്നെ യേശുക്രിസ്തു ഉന്നയിച്ച അവകാശവാദങ്ങൾ അനുസരിച്ചുള്ള വ്യക്തി തന്നെയാണ് അവൻ എന്ന് കാണിച്ചു കൊടുക്കത്തക്കവണ്ണം അവൻ പരിശോധനയ്ക്ക് വിധേയനായി, അവൻ പരീക്ഷിക്കപ്പെട്ടു. ഞാനൊരു ചെറിയ സംഭവം കൊണ്ട് ഈ പറഞ്ഞതൊന്ന് ഉദാഹരിക്കുവാൻ ശ്രമിക്കാം. ചില നാളുകൾക്ക് മുമ്പ് ഈ ഓണക്കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ഊഞ്ഞാൽ കെട്ടുമല്ലോ. എൻ്റെ വീട്ടിലെ മക്കളും പിതാവിനോട് പറഞ്ഞു, അപ്പച്ചാ എല്ലായിടത്തും ഊഞ്ഞാൽ കെട്ടി ഞങ്ങൾക്കും ഒരെണ്ണം വേണമെന്ന്. അപ്പച്ചൻ ഒരു കയർ വാങ്ങിക്കൊണ്ടുവന്ന് ഞങ്ങളുടെ അടുത്ത് ഒരു പ്ലാവിൻ്റെ കൊമ്പിൽ ഒരു ഊഞ്ഞാൽ കെട്ടി. ഊഞ്ഞാൽ കെട്ടുന്നത് വളരെ സന്തോഷത്തോടെ മക്കൾ നോക്കി നിന്നു. കയറിൻ്റെ രണ്ട് തുമ്പും കെട്ടിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് അപ്പച്ചൻ ആ ഊഞ്ഞാലിൽ കയറിയിരുന്നു. ഒന്ന് ചിന്തിക്കണം, 10 25 അല്ലെങ്കിൽ 10 30 കിലോ ഭാരമുള്ള കുഞ്ഞുങ്ങൾക്ക് കയറിയിരുന്ന് ആടുവാൻ ഉണ്ടാക്കിയ ഊഞ്ഞാലിൽ ഇതാ 10 70 കിലോ ഭാരമുള്ള അപ്പച്ചൻ കയറിയിരുന്നു. പൊട്ടിപ്പോയില്ലേ? ഇത് കണ്ട് മക്കൾ കരയുവാൻ തുടങ്ങി. അപ്പച്ച ആ ഊഞ്ഞാൽ പൊട്ടിപ്പോകും. അത് അപ്പച്ചൻ പൊട്ടിക്കാൻ പോവുകയാണോ എന്ന് മക്കൾ ചോദിച്ചപ്പോൾ അപ്പച്ചൻ കൊടുത്ത മറുപടി, അല്ല മക്കളെ, ഞാനിത് പൊട്ടിക്കുവാൻ ശ്രമിക്കുകയല്ല. പിന്നെയോ, നിങ്ങൾ ഇതിൽ കയറിയിരുന്ന് ആടുമ്പോൾ ഇത് പൊട്ടുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയാത്രേ ഞാൻ ചെയ്യുന്നത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഞാൻ പറയട്ടെ, ഇതേ കാരണത്താൽ അത്രേ യേശു പരീക്ഷിക്കപ്പെട്ടത്. യേശു പൊട്ടിപ്പോകുന്നവനല്ല, വീണുപോകുന്നവനല്ല എന്ന് തെളിയിച്ചതത്രേ അവൻ്റെ പരീക്ഷകൾ. അതുകൊണ്ട് നമുക്കുണ്ടാകാവുന്ന പരിശോധനയേക്കാൾ വളരെ വലിയ പരീക്ഷകളെയാണ് യേശു നേരിട്ടത്. നമുക്ക് സഹിക്കാവുന്നതിനൊരു പരിധിയുണ്ട്. എനിക്ക് സഹിക്കാവുന്നതിൽ കൂടുതൽ പരീക്ഷയുണ്ടായാൽ ഞാൻ അതിൻ്റെ സമ്മർദ്ദത്താൽ വീണുപോകും, തകർന്നു പോകും. താങ്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയല്ലേ? പക്ഷേ സമ്മർദ്ദം എത്ര കൂടി വന്നിട്ടും ക്രിസ്തു വഴങ്ങിക്കൊടുത്തില്ല. സൈക്കിൾ ടയറിൻ്റെ ട്യൂബിനകത്ത്, ലോറിയുടെ ട്യൂബിനകത്ത് കാറ്റടിക്കുന്ന അളവിൽ അടിച്ചാൽ അടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകുമല്ലേ? ആ പരീക്ഷണത്തിൽ നിൽക്കുവാൻ ആ ട്യൂബിന് സാധ്യമല്ല. ഞാൻ സൈക്കിളിൻ്റെ ട്യൂബാകുന്നു എങ്കിൽ കർത്താവ് വലിയ ട്രക്കിൻ്റെ ട്യൂബ് പോലത്രേ. അതുകൊണ്ട് അവിടുന്ന് അഭിമുഖീകരിച്ച പരീക്ഷ മനുഷ്യരൊക്കെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ വളരെ വളരെ വലുതായിരുന്നു. ഈ പരീക്ഷയുടെ വേറൊരു രസകരമായ വശം എന്തെന്നാൽ, ഈ പരീക്ഷയും ഏദൻ തോട്ടത്തിൽ ഹവ്വായ്ക്കുണ്ടായ പരീക്ഷയും തമ്മിൽ താരതമ്യപ്പെടുത്തി പഠിക്കുകയാണ്. ആദ്യം തന്നെ ക്രിസ്തു മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടെങ്കിൽ ഹവ്വ പരീക്ഷിക്കപ്പെട്ടത് ഒരു തോട്ടത്തിലാകുന്നു. വളരെ വ്യത്യാസമുണ്ടല്ലേ. നിങ്ങൾ എന്നോടൊപ്പം മത്തായിയുടെ സുവിശേഷം 4 അധ്യായം എടുക്കുമെങ്കിൽ അതിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഞാൻ ആദ്യം വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. മത്തായിയുടെ സുവിശേഷം 4 അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ലപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. ക്രിസ്തു സാത്താനാൽ പരീക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. ഹവായിക്കുണ്ടായ പരീക്ഷണവും ഇതേ വിധത്തിലായിരുന്നു. ഒന്നാമത്തേത് ഭൗതികം അല്ലെങ്കിൽ ശാരീരികമായിരുന്നു. വൃക്ഷഫലം തിന്മാൻ നല്ലതെന്ന് അവൾ കണ്ടു. കല്ല് അപ്പമാക്കി തീർക്കുവാനാണല്ലോ ക്രിസ്തുവിനോട് പിശാച് പറഞ്ഞത്. യോഹന്നാന്റെ ലേഖനം 1 ലേഖനം 2 അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ദൈവപൈതലിന് ഈ വിധത്തിലുള്ള പരീക്ഷ ജഡമോഹമാകുന്നു എന്നത്രേ. ഇനിയും 4 വാക്യത്തിൽ നാം കാണുന്നത്, അതിനവൻ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഈ വായിച്ചത് ആവർത്തന പുസ്തകം 8:3 അത്രേ നാം കാണുന്നത്. ആവർത്തന പുസ്തകം യേശുവിന് അറിയാമായിരുന്നു എന്ന് മാത്രമല്ല, അത് ദൈവശ്വാസീയമാകുന്നു എന്ന് അവൻ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. അത് അവൻ ഉറപ്പാക്കി പറയുന്നു. ഇനിയും 2-ആമത്തെ പരീക്ഷ 5-6 വാക്യങ്ങളിൽ നാം കാണുന്നതാണ്. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. 91-ാം സങ്കീർത്തനത്തിന്റെ 11-ഉം 12-ഉം വാക്യങ്ങളത്രേ സാത്താൻ ഇവിടെ ഉദ്ധരിക്കുന്നത്. എന്നാൽ അവൻ അത് ശരിയായിട്ടല്ല ഉദ്ധരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയോ? ഇതാകുന്നു ആത്മീയ പരീക്ഷ. ഹവായിക്കുണ്ടായ പരീക്ഷയുമായി താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ഫലം ജ്ഞാനം പ്രാപിക്കുവാൻ കാമ്യം എന്നവൾ കണ്ട പരീക്ഷ എത്രയാണ്. ഇന്ന് ഒരു ദൈവപൈതലിന് ഈ പരീക്ഷ ജീവിതത്തിൻ്റെ പ്രതാപമാകുന്നു എന്നാണ് യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം 4:7 നാം തുടർന്ന് വായിക്കുന്നത്, യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ആവർത്തന പുസ്തകം 6:16 അത്ര പിശാച് ഇവിടെ ഉദ്ധരിക്കുന്നത്.
മൂന്നാമത്തെ പരീക്ഷ മാനസികമായിട്ടുള്ളതാണ്. എട്ടാം വാക്യത്തിൽ എട്ടും ഒൻപതും വാക്യവും നമുക്ക് നോക്കാം. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്നൊരു മലയുമായി കൂട്ടിക്കൊണ്ടുപോയി, ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാം എന്ന് അവനോട് പറഞ്ഞു. ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും സാത്താൻ ക്രിസ്തുവിനെ കാണിച്ചു. ഇത് മാനസികമായിട്ടുള്ളൊരു പരീക്ഷയത്രേ. മനുഷ്യൻ അധികാരത്തിന് വേണ്ടി, സ്വാധീനത്തിന് വേണ്ടി അത്യധികം മോഹിക്കുകയാണ്. ഹവ്വായും ഇതേ പരീക്ഷയിൽ എത്ര അകപ്പെട്ടത്. നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെപ്പോലെ ആകും എന്ന് സാത്താൻ ഹവ്വായോട് പറഞ്ഞു. നമ്മിൽ പലരും അഭിമുഖീകരിക്കുന്ന പരീക്ഷയും ഇത് തന്നെ അത്രയല്ലേ. പത്താം വാക്യത്തിൽ നാം കാണുന്നത്, യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആവർത്തന പുസ്തകം 6:13, 10:20 വാക്യങ്ങളാകുന്നു ഇവിടെ യേശു എടുത്തു പറയുന്നത് എന്ന് ശ്രദ്ധിച്ചാലും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നാം ഇവിടെ കാണുന്ന ഒരു പരമാർത്ഥം എന്തെന്നാൽ, ക്രിസ്തു ഓരോ പ്രാവശ്യവും തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് അത്ര മറുപടി നൽകിയത്. അങ്ങനെ ചെയ്തതിനാൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു ദൂതുണ്ട് എന്നത് തീർച്ചയാകുന്നു. ഒരു യഥാർത്ഥ ദൈവപൈതലായി ജീവിക്കുവാൻ എന്തുകൊണ്ടാണ് നമ്മിൽ പലർക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? അതിനുത്തരം വളരെ വിനയത്തോടെ ഞാൻ പറയട്ടെ, ദൈവവചനത്തിലുള്ള നമ്മുടെ അജ്ഞതയാണ് അതിന് കാരണം. ദൈവവചനത്തിലുള്ള അജ്ഞത. ക്രിസ്തു എല്ലായ്പ്പോഴും തിരുവചനം ഉദ്ധരിച്ചുകൊണ്ട് ഉത്തരം നൽകിയ കാര്യം തന്നെ ശ്രദ്ധിക്കുക. പലപ്പോഴും ദൈവവചനം അതിലെഴുതിയിരിക്കുന്ന വിധത്തിലല്ല നാം ധരിച്ചു വച്ചിരിക്കുന്നത്. ആരെങ്കിലും പറഞ്ഞു കേട്ടുള്ള അറിവ് മാത്രമേ നമുക്കുള്ളൂ. അത് വായിക്കുവാൻ സമയമെടുക്കാറില്ലല്ലോ, പഠിക്കുവാൻ നാം മെനക്കെടാറില്ലല്ലോ. പ്രിയ സുഹൃത്തെ, താങ്കളുടെ പ്രത്യേക പ്രശ്നത്തിനൊരു ഉത്തരം ദൈവവചനത്തിലുണ്ടെന്നത്രേ ഞാൻ വിശ്വസിക്കുന്നത്. അത് തീർച്ചയാണ്. താങ്കളുടെ പ്രശ്നത്തിന്റെ ഉത്തരം എനിക്കറിയാം എന്ന് അതിനർത്ഥമില്ല. താങ്കൾ സമീപിക്കുന്ന ഏതൊരു മനുഷ്യനും ആ കാര്യത്തിൽ നിസ്സഹായനായിരിക്കും എന്ന് ഞാൻ പറയട്ടെ. പക്ഷേ ദൈവകരങ്ങളിൽ താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ട്, അതായത് അവൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് അത്രേ നാം ഈ പുസ്തകം ഇന്ന് അറിയുന്നതിലും വ്യക്തമായി അറിഞ്ഞിരിക്കേണ്ടത്. ഓരോ പ്രാവശ്യവും ക്രിസ്തു തിരുവചനത്തിൽ നിന്നും സാത്താനോട് എപ്രകാരമാകുന്നു ഉത്തരം നൽകിയതെന്ന് ശ്രദ്ധിക്കുന്നത് രസകരമത്രേ. ഞാൻ ഇപ്രകാരമാണ് വിചാരിക്കുന്നതെന്നോ ഇതിനേക്കാൾ മറ്റേത് എത്ര മെച്ചമെന്നോ ഒന്നും തന്നെ യേശു പറഞ്ഞില്ല. അവിടുന്ന് വളരെ സൂക്ഷ്മമായും നിശ്ചയത്തോടും കൂടെ തിരുവചനം ഉദ്ധരിച്ചു. തിരുവചനം ഇപ്രകാരം പറയുന്നു എന്ന് ക്രിസ്തു വ്യക്തമാക്കി. തന്റെ മറുപടിക്കായി ക്രിസ്തു ദൈവവചനം മാത്രമാകുന്നു ഉപയോഗിച്ചത്. ദൈവവചനം ശരിയായി അറിയാവുന്ന ഒരു ദൈവപൈതൽ പരീക്ഷയിൽ അകപ്പെടാതെ മുൻപോട്ടു പോകുവാൻ കഴിയുന്ന, അല്ലെങ്കിൽ പരീക്ഷയിൽ വീഴാതെ മുൻപോട്ടു പോകുവാൻ കഴിയുന്ന ഒരു ദൈവപൈതലായിരിക്കും. കാരണം ദൈവം ആഗ്രഹിക്കുന്നത് എന്ത് എന്ന് വ്യക്തമായി അറിയാവുന്ന ഒരാൾ താൻ സ്നേഹിക്കുന്ന, തന്നെ സ്നേഹിക്കുന്ന ദൈവത്തെ ദുഃഖിപ്പിക്കുവാൻ ഒരുങ്ങിയില്ലല്ലോ. പലപ്പോഴും നമുക്ക് സംശയമാണ്, ഇതാണോ ദൈവഹിതം, അതാണോ ദൈവഹിതം, അത് ചെയ്താൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ദൈവവചനം എന്താണ് പറയുന്നത്? ഒരു ദൈവപൈതലിന് അത് മാത്രം മതി സുഹൃത്തെ. പലപ്പോഴും ജീവിതത്തിൽ ഉണ്ടാകുന്ന പരീക്ഷകളെ അതിജീവിക്കുവാൻ നാം സ്വയം പരിശ്രമിച്ച് നിരാശപ്പെടാറില്ലേ? പല ദുർസ്വഭാവങ്ങളിൽ നിന്നും രക്ഷപ്പെടണമെന്ന് താങ്കൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിട്ടും എന്തുകൊണ്ട് സാധിക്കുന്നില്ല? ഇനിയും പരാജയഭീതിയിൽ കഴിയേണ്ടതില്ല സുഹൃത്തെ. ദൈവവചനത്തിലേക്ക് കടന്നു വരൂ. താങ്കളുടെ പ്രശ്നത്തിന് പരിഹാരം അതിലുണ്ട്. സത്താനെ അരിഞ്ഞു വീഴുവാൻ ശക്തമായ ആത്മാവിന്റെ വാളാകുന്നു ദൈവവചനമെന്ന് ദൈവവചനം തന്നെ പറയുന്നു. വചനമെടുക്കൂ. ജീവിതത്തിലെ പരീക്ഷകളെ സധൈര്യം നേരിടൂ. വിജയത്തോടെ മുൻപോട്ടു പോകുവാൻ, സന്തോഷത്തോടെ മുൻപോട്ടു പോകുവാൻ താങ്കൾക്ക് തീർച്ചയായും ശക്തി ദൈവം നൽകിത്തരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിശാച് കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി എന്ന് 11-ാം വാക്യത്തിൽ നാം കാണുന്നു. 11-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. പിശാച് കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി എന്നാണ് ലൂക്കോസിന്റെ സുവിശേഷം 4:13 പറഞ്ഞിരിക്കുന്നത്. അടുത്ത ദിവസവും പിശാച് പരീക്ഷയുമായി വന്നു എന്നത്രേ എനിക്ക് തോന്നുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ സമയം മുഴുവൻ പിശാച് ക്രിസ്തുവിനെ പരീക്ഷിച്ചിരുന്നു. പ്രത്യേകിച്ച് ഗത്സമന തോട്ടത്തിൽ പിശാച് യേശുവിനെ പരീക്ഷിച്ചു. അവിടെ യേശു പറഞ്ഞറിയിക്കുവാൻ പാടില്ലാത്ത വിധമുള്ള വ്യഥ സഹിക്കുകയുണ്ടായി. യേശുവിന്റെ ജീവിതത്തിലെ ഈ സംഭവ കഥ ഒന്നുകൂടി നോക്കിയിട്ട് ഇത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒന്നാമതായി യേശു രാജാവായി ജനിച്ചവനാകുന്നു എന്ന് നാം കണ്ടു കഴിഞ്ഞു. അവനെ ഒരു രാജാവായി പരിചയപ്പെടുത്തുകയും ചെയ്തു. ഒരു രാജാവായി അവനെ സ്നാനം കഴിപ്പിച്ചു. ഇവിടെ അവൻ ഒരു രാജാവിനെ പോലെ പരീക്ഷിക്കപ്പെട്ടതും നാം കണ്ടു കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ ആദ്യോടന്തം അവനൊരു രാജാവാകുന്നു. ക്രിസ്തുവിനുണ്ടായ പരീക്ഷ പല കാര്യങ്ങൾ വെളിപ്പെടുത്തി. ഒന്നാമത്തെ കാര്യം, പിശാച് ഒരു വ്യക്തിയാകുന്നു എന്നുള്ളതത്രേ. യേശുവുമായുള്ള ഇവിടുത്തെ സമ്പർക്കത്തിൽ പിശാചിനെ ഒരു വ്യക്തിയായിട്ടത്രേ കാണിച്ചിരിക്കുന്നത്. പിശാച് എന്ന് പറയുന്നത് വെറും ഒരു സ്വാധീനം മാത്രമാകുന്നു എന്ന് സമർത്ഥിക്കുന്നവർക്ക് ഈ ഭാഗം വളരെ വ്യക്തമായ തിരുത്തലാണ് നമുക്ക് നൽകുന്നത്. സാത്താൻ ഒരു ശക്തി മാത്രമല്ല, അവന് വ്യക്തിത്വമുണ്ട് എന്നുറപ്പാണ്. അതുമാത്രമല്ല, സാത്താന്റെ ഭയങ്കരമായ ഉപായവും നമുക്കിവിടെ കാണാവുന്നതത്രേ. അവൻ ആദ്യം പറഞ്ഞു, നീ ദൈവപുത്രൻ എങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന്. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ സാത്താൻ യേശുവിനോട് പറയുന്നത് ദൈവത്തിന്റെ രീതിയിലല്ലാതെ വേറെ ഏതെങ്കിലും വിധത്തിൽ അതൊന്ന് തെളിയിക്കുവാൻ അത്രേ. തീർച്ചയായും എന്തെങ്കിലും കുറ്റകൃത്യം ചെയ്യുവാനുള്ള പരീക്ഷ യേശുവിന് കൊടുക്കുവാൻ സാത്താൻ ശ്രമിച്ചില്ല, അതിന് തുനിഞ്ഞില്ല. യേശുവിന്റെ പ്രവണത നല്ലത് ചെയ്യുവാൻ മാത്രമായിരുന്നതിനാൽ ഒരു കുറ്റകൃത്യം ചെയ്യുവാൻ സാത്താൻ അവനെ പരീക്ഷിക്കുന്നത് ഒട്ടും യാഥാർത്ഥ്യം ആകില്ലായിരുന്നു. അപ്പം ജീവന്റെ ആധാരമായതിനാൽ കല്ലിനെ അപ്പമാക്കി തീർക്കുക എന്നത് വളരെ നല്ല ഒരു കാര്യമത്രേ. അതുമാത്രമല്ല, പിൽക്കാലത്ത് തൻ്റെ ശുശ്രൂഷയിൽ യേശു അപ്പം കൊണ്ട് പുരുഷാരത്തെ പോഷിപ്പിച്ചല്ലോ. പക്ഷേ സാത്താൻ്റെ പരീക്ഷയിൽ അന്തർലീനമായിരുന്ന ദുഷ്ടത എന്തായിരുന്നെന്നാൽ യേശുവിനെ ദൈവഹിതത്തിൻ്റെ പരിധിക്ക് വെളിയിൽ കൊണ്ടുപോകുക എന്നുള്ളതായിരുന്നു. യേശുവിനെ ദൈവഹിതത്തിൻ്റെ പരിധിക്ക് വെളിയിൽ കൊണ്ടുപോകുക. തനിക്കുണ്ടായ പരീക്ഷയിൽ ഉടനീളം ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. അത് ക്രിസ്തു ദൈവവചനത്തിൽ നിന്നും പിശാചിന് മറുപടി നൽകി എന്നുള്ളതത്രേ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെയും മനുഷ്യൻ്റെയും ശത്രുവിനെ നേരിടുവാൻ ക്രിസ്തു ഉപയോഗിച്ചത് ആത്മാവിൻ്റെ വാളായ ദൈവവചനമാണ്. നമുക്ക് എത്ര നല്ലൊരു മാതൃകയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. എന്ന് എഴുതിയിരിക്കുന്നു എന്നത്രേ ക്രിസ്തു ഓരോ പ്രാവശ്യവും സാത്താൻ മറുപടി നൽകിയത്. ഞാനങ്ങനെ പറയുന്നെന്നോ ഞാനങ്ങനെ ചിന്തിക്കുന്നെന്നോ ഇങ്ങനെയല്ല കാര്യം അങ്ങനെയെന്നോ ഒന്നുമല്ല, എന്ന് എഴുതിയിരിക്കുന്നു. എൻ്റെ പ്രിയ സുഹൃത്തെ, നാമും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ ഉപയോഗിക്കാൻ പൂർണ്ണ വൈദഗ്ധ്യം സിദ്ധിച്ചവരായിരുന്നെങ്കിൽ എന്ന് ഞാൻ അങ്ങ് ആശിച്ചു പോവുകയാണ്. ഇന്നാളുകളിൽ നമുക്കുള്ള ആയുധം അതത്രേ. മാത്രമല്ല, ഏറ്റവും പ്രയോജനപ്രദമായ ആയുധവും അതുതന്നെയാണ്. ഇന്ന് അനേകരും ഒരു വിലയും നൽകാത്ത ഒരു ആയുധമായി തീർന്നിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം. വളരെ രസകരമായ വേറൊരു കാര്യം എന്തെന്നാൽ, ക്രിസ്തു ആവർത്തന പുസ്തകത്തിൽ നിന്നും അത്രേ ഉദ്ധരിച്ച് സംസാരിച്ചത്. ദൈവം നിർദ്ദേശിച്ച വിധം ക്രിസ്തു തൻ്റെ യോഗ്യതാപത്രം യാഗമായി അർപ്പിക്കുന്നതിലുപരി അത്യാശ്ചര്യജനകമായ ഒരു അത്ഭുതം പ്രവർത്തിച്ച് ക്രിസ്തു ഒരു മത നേതാവായി തീരണമെന്നത്രേ രണ്ടാമതായി പിശാച് പരീക്ഷകൾ കൊണ്ട് ആഗ്രഹിച്ചത്. പിശാചിൻ്റെ വഴി ക്രിസ്തുവിൻ്റെ ക്രൂശിനെ ഒഴിഞ്ഞു പോകുന്ന ഒന്നത്രേ. ക്രിസ്തീയത്വം എന്ന് വിളിക്കപ്പെടുന്ന ഒരു വലിയ പങ്കും ഇന്ന് സാത്താനിത്വം ആകുന്നു. കാരണം ഈ പറഞ്ഞത് ക്രിസ്തുവിൻ്റെ ക്രൂശിനെ മുഴുവനായി തള്ളിക്കളയുന്നു. ക്രൂശിൻ്റെ മാർഗം അവർക്ക് വേണ്ട. പിശാച് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്നത് ഒരു വലിയ അത്ഭുതം ചെയ്ത് ഒരു വലിയ മത നേതാവാകുവാനാണ്. അത്ഭുതം പ്രവർത്തിക്കുന്നവരാൽ തെറ്റായ വഴികളിൽ നയിക്കപ്പെടുന്നത് വളരെ വലിയ അപകടകരം തന്നെയാകുന്നു. ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത് അനേകർക്കും ഞെട്ടൽ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. സത്യം കേൾക്കുമ്പോൾ മനുഷ്യൻ ഞെട്ടുമെന്നത് സ്വാഭാവികമാണല്ലോ. ഇന്ന് അനേകരും ഈ അത്ഭുത രോഗശാന്തി നൽകാം എന്ന് പറഞ്ഞ് നടക്കുന്നവരുടെ പിൻപേ ആകുന്നു പോകുന്നത്. ഇത് ഒരു ശുശ്രൂഷയേക്കാൾ ഉപരിയായി സ്വന്തം കാര്യങ്ങൾ സാധിച്ചെടുക്കുവാനുള്ളൊരു മുഖാന്തരമായി അനേകരും ഉപയോഗിക്കുന്നു എന്നത് വാസ്തവത്തിൽ ഒരു തട്ടിപ്പ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അതൊരു വലിയ വേലയായി തീർന്നിരിക്കുകയാണ്. അതിന് പ്രശസ്തി ആർജിച്ച ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് താനുമല്ലേ, വളരെയേറെ. ഇപ്രകാരത്തിലൊരു ചതിയുടെ പിൻപേ എന്തുകൊണ്ട് അനേകരും പോകുന്നു എന്നെനിക്കറിയില്ല. വളരെയധികം മാനസിക വിക്ഷോഭവും അല്ലെങ്കിൽ വികാരത്തള്ളലും അസംബന്ധവും ഉണ്ടെന്നതല്ലാതെ ഈ അത്ഭുത പ്രവർത്തകരുടെ യോഗങ്ങളിൽ യഥാർത്ഥ അത്ഭുതം എന്തെങ്കിലും നടക്കുന്നുണ്ടോ ഇല്ല എന്നൊരു ചെറിയ അന്വേഷണം പോലും തെളിയിക്കും. നിങ്ങൾ ഞെട്ടിയില്ലേ? എന്നിൽ നിന്നും അത് പ്രതീക്ഷിച്ചില്ലേ? എന്നാൽ ശ്രദ്ധിക്കൂ, ഞാൻ ദൈവിക രോഗശാന്തിയിൽ വിശ്വസിക്കുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഇന്ന് നടക്കുന്ന വൻ ചതി ഞാൻ മനസ്സിലാക്കുന്നു. എവിടെ നിന്നെങ്കിലും ഒരു അത്ഭുത രോഗശാന്തി വീരൻ വരും, ആരെയെങ്കിലും കണ്ടുപിടിച്ച് ഒരു മീറ്റിംഗ് നടത്തുവാൻ കുറേ പണം കൊടുക്കും. ആദ്യത്തെ യോഗത്തിൻ്റെ അവസാനം അന്ന് രോഗസൗഖ്യം പ്രാപിച്ച രണ്ടുപേർ തങ്ങളുടെ സാക്ഷ്യം പറയും. അന്വേഷിച്ചു വരുമ്പോൾ മനസ്സിലാകും ഈ സാക്ഷ്യം പറഞ്ഞവർ ആ നാട്ടിലെങ്ങും ഉള്ളവരല്ല എന്ന്. പലപ്പോഴും അന്യ നാട്ടിൽ നിന്നും കൂലിക്ക് വിളിച്ചുകൊണ്ട് വന്നവർ. ഇതിനേക്കാളും വലിയ ചതിയുടെ കഥ ഞാൻ പറയാം. ഈ അത്ഭുത പ്രവർത്തകർ തങ്ങൾക്കും കുടുംബത്തിനും വേണ്ടി പണം വാരിക്കൂട്ടുന്നതിന് എന്തെങ്കിലും കുറവുണ്ടോ? അവരുടെ യോഗത്തിൽ ക്രിസ്തുവിനെയാണോ അതോ തങ്ങളെ തന്നെയാണോ ഉയർത്തുന്നത്? എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പാവപ്പെട്ട മനുഷ്യരുടെ ബലഹീനതയെ ദൈവനാമം പറഞ്ഞ് ചൂഷണം ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാകുവാൻ പോകുന്ന ശിക്ഷ, ഞാൻ സാധാരണ പറയാറുണ്ട്, നമ്മുടെ രാജ്യത്തെ അധോലോക നായകന്മാരുണ്ടല്ലോ, അവർക്കുണ്ടാകുന്നതിനേക്കാളും വലുതായിരിക്കും. ഒരു മീറ്റിംഗിൽ വെച്ചൊരിക്കൽ ഒരു പ്രസംഗകൻ അവിടെ കൂടിയിരുന്നവരെ വെല്ലുവിളിച്ച് സംസാരിച്ചു. അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു രോഗശാന്തിക്കാരനാൽ എനിക്ക് യഥാർത്ഥ സൗഖ്യം കിട്ടി എന്ന് മുൻപോട്ട് വന്ന് തെളിയിക്കാവുന്നവർക്ക് 100 രൂപ വെച്ച് തരാമെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അന്ന് 100 രൂപ വിലയുള്ളതായിരുന്നു, ഇന്ന് വലിയ വിലയില്ലായിരിക്കും അല്ലേ? ഏതായാലും ആ വലിയ കൂട്ടത്തിൽ നിന്നും 3 പേർ മുൻപോട്ട് വന്നത് കണ്ട് അദ്ദേഹം ആശ്ചര്യഭരിതനായി. ഈ മുൻപോട്ട് വന്നവർ സത്യസന്ധരായ, തങ്ങൾ യഥാർത്ഥത്തിൽ സൗഖ്യം പ്രാപിച്ചു എന്ന് വിശ്വസിച്ച 3 പേരായിരുന്നു. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ നല്ല വിശ്വാസികൾ. അവർ സൗഖ്യം പ്രാപിച്ചു എന്ന് വിശ്വസിക്കാത്ത ഒരു കരിങ്കാലിയാകുന്നു ഈ പ്രസംഗിക്കുന്നത് എന്നത്രേ അവർ വിചാരിച്ചത്. പക്ഷേ സത്യം അതല്ല. താങ്കൾ തെറ്റിദ്ധരിക്കരുതെന്ന് ഞാൻ ഒന്നുകൂടി ഓർപ്പിക്കട്ടെ. ദൈവിക രോഗശാന്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. അതായത് താങ്കൾ നേരെ ആ വലിയ വൈദ്യന്റെ അടുത്തേക്ക് ചെല്ലുന്നത് അത്രേ ഞാൻ വിശ്വസിക്കുന്നത്. താങ്കൾ തന്നെ, താങ്കൾ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, താങ്കൾക്ക് അങ്ങനെ വിശ്വാസമില്ല എങ്കിൽ, എത്ര വലിയ അത്ഭുത പ്രവർത്തകന്റെ അടുത്ത് ചെന്നതുകൊണ്ടും യാതൊരു പ്രയോജനവുമില്ല. അതെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞതുപോലെ ഒരാളുടെ സഹായമില്ലാതെ തന്നെ ദൈവത്തിൽ നിന്നും അത്ഭുതം കാണുവാൻ സാധിക്കില്ലേ? താങ്കൾക്ക് എന്തെങ്കിലും കാര്യമായ രോഗമുണ്ടെങ്കിൽ ഏതെങ്കിലും മുറിവൈദ്യന്റെയോ പഠിത്തം കഴിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി പരിശീലനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഡോക്ടറുടെ അടുക്കലോ താങ്കൾ പോകില്ല. പിന്നെയോ താങ്കൾ ആ രോഗത്തിൻ്റെ വിദഗ്ധനായ ഡോക്ടറെ പോയി കാണും. അതെ, സ്പെഷ്യലിസ്റ്റിനെ തന്നെ സമീപിക്കും. ഞാൻ എൻ്റെ വിഷയം വലിയ ഡോക്ടറിൻ്റെ അടുത്താണ് കൊണ്ടുവന്നത്. താങ്കളോടും ഞാൻ ശുപാർശ ചെയ്യുന്നത് അവനെ തന്നെയാകുന്നു താങ്കളും പോയി കാണേണ്ടത്. അവൻ്റെ അടുത്തേക്ക് നേരിട്ട് ചെല്ലുന്നതിനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ചെല്ലുന്നതാണ് പ്രയോജനമുള്ളത്. അല്ലാതെ ആരെങ്കിലും കൊണ്ടിയെല്ലാം എന്ന് പറഞ്ഞതുകൊണ്ട്, അത്ഭുത പ്രവർത്തകരെന്ന് പറഞ്ഞു വരുന്ന ഇടനിലക്കാരിൽ കൂടിയല്ല ഞാൻ എൻ്റെ കർത്താവിനെ സമീപിക്കുന്നത്. ദൈവസന്നിധിയിൽ ചെല്ലുവാൻ എനിക്ക് മധ്യസ്ഥന്മാരെ ആവശ്യമില്ല. മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാകുന്നു എന്നൊക്കെ വിളിച്ചു പറയുന്ന അതിവിശുദ്ധന്മാർ എത്രയെത്ര മധ്യസ്ഥന്മാരിൽ കൂടിയാകുന്നു കാര്യം സാധിക്കുന്നത്. താങ്കൾക്കൊരു പക്ഷേ പല പല ന്യായങ്ങൾ നിരത്തുവാൻ കണ്ടെന്നിരിക്കും. അതൊക്കെ വെറും മുടന്തൻ ന്യായങ്ങളാകുന്നു സുഹൃത്തെ. അത്ഭുതം പ്രവർത്തിക്കുവാൻ ഒരു മനുഷ്യനാലും സാധ്യമല്ല. അത്ഭുതം പ്രവർത്തിക്കുന്നത് ദൈവമാണ്. ദൈവമാകുന്നത് പ്രവർത്തിക്കുന്നത്. ഒരു മത നേതാവാകുവാൻ പിശാച് നിർദ്ദേശിച്ച വിധത്തിൽ ക്രിസ്തു പ്രവർത്തിച്ചില്ല എന്നത് വളരെയധികം രസകരമായിരിക്കുന്നു. ഇന്ന് അനേകരും തങ്ങളെ ഉയർത്തുവാനും തങ്ങളുടെ സംഘടനയെ വളർത്തുവാനുമാണല്ലോ ഈ വക വേലകൾ ചെയ്യുന്നത്. വളരെയധികം സൂക്ഷിക്കണം. പിശാചിൻ്റെ നിർദ്ദേശങ്ങൾ വളരെയധികം ആകർഷകമായി നമുക്ക് അനുഭവപ്പെടും. അത് വളരെ ഭക്തി നിർഭരമായി ഒരുപക്ഷെ തോന്നിയെന്ന് വന്നേക്കാം. എന്നാൽ ഓർക്കുക, അത് പിശാചിൻ്റെ തന്നെ നിർദ്ദേശമാണ്. പരീക്ഷയിൽ അകപ്പെടാതിരിക്കൂ, പരീക്ഷയിൽ വീഴാതിരിക്കൂ. താങ്കൾ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ അതെന്തുമാകട്ടെ, ദൈവസന്നിധിയിലേക്ക് ചെല്ലൂ. ദൈവവചനത്തിലൂടെ അതിനുള്ള പരിഹാരം കണ്ടെത്തും. ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി താങ്കളെ സഹായിക്കട്ടെ.